മാറ്റം ഉണ്ടായെങ്കിൽ ഏതന്മാർ എന്നോട് ഇതൊക്കെ അയ്യോ ഇത് മാറാകട്ടെ എന്ന് പറയുന്നത് അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ്കാരനെ താമസിപ്പിച്ച് താനോ ഒരു ഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് മരിപ്പാൻ ഇപ്പോൾ മതിന്റെ ബാണൻ കൊള്ളണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ജീവിതത്തിൽ പറഞ്ഞപ്പോൾ അവനോട് എഴുന്നേറ്റതായി അവനോട് ഒരു അടയും ഒരു ദുരത്തുകളും പലക്കഴിഞ്ഞു അവൻ തന്നെ കുടിച്ചു പിന്നെയും കിടന്നു തുടങ്ങി യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ ഇതിനേക്ക് പിന്നെ കുടിച്ചു ആഹാരത്തിന്റെ അതുകൊണ്ട് 40 പോലും 40 ഗ്രാമും ദൈവത്തിന്റെ ഭാഗമായ ഓരോ ബോളും നടന്നു അവിടെ അവനെ ഗുഹയിൽ കിടന്ന് വ്യാപാർത്തു അപ്പോൾ ഇവിടെ നിനക്ക് എന്റെ കാര്യം എന്ന് ചോദിച്ചു അതിന് അവൻ സൈന്യങ്ങളുടെ ദൂരം അനുഭവിച്ചതെന്ന് ഞാൻ വളരെ ശിക്ഷാർത്ഥിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ മക്കൾ ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാതും ഇടങ്ങളെ വിളിച്ചു എന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുക്കൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്ക് ദൂരഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു പർവ്വതത്തിന്റെ അസുഖം ഉണ്ടാകണമെന്ന് നിൽക്കുന്ന അവൻ കൽപ്പിച്ചു അപ്പോൾ ഭൂകമ്പത്തിന്റെ ശേഷം ഉണ്ടായിരുന്നു പക്ഷേ അവസാനത്തെ സ്വരമുണ്ടായി എനിക്ക് എന്റെ മുഖത്തുകൊണ്ട് മുഖം കൂടി ഒരിക്കൽ മാത്രം ശേഷിച്ചിരുന്നു എനിക്കും അവർ യുവാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അവനോട് അരുളിച്ചത് എന്നാൽ നീ പുറപ്പെട്ട് ഭൂമിയോടെ അടങ്ങിപ്പോക നീ എത്തുമ്പോൾ അസ്രായേലിനെ ആരാമിനെ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്യുക മനുഷ്യയുടെ മകനായ യഹുവിനെ അസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആമേൻ മഹോലയിൽ നിന്നുള്ള ആഹാസിന്റെ മകനായ നെബി അസ്രായേൽ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം അസ്രായേലിന്റെ വാളിനെ തെറ്റിപ്പോകുന്നവനെ യഹൂ കൊല്ലും യഹുവിന്റെ വാളിനെ തെറ്റിപ്പോകുന്നവനെ നെബിഷാക്കുന്നു എന്നാൽ വാളിനെ മടങ്ങാത്ത മുഴങ്കാനും അവനെ ചുംബനം ചെയ്യാത്ത വായു മറന്നവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിനെ ശേഷിപ്പിച്ചിരിക്കുന്നു അവൻ അവിടെ നിന്നും പുറപ്പെട്ട് സാഫ്രത്തിന്റെ മകനായ അവൻ 12 പേർ ഒഴിച്ചു വെച്ചുകൊണ്ടിരുന്നു അവൻ കാളയിൽ അതിനുശേഷം ഞാൻ നിന്റെ ആരാം രാജാവായ ബെഹദദ് തന്റെ സൈന്യത്തോടെ സ്ത്രീയും കൊന്നിച്ചു കൂട്ടി അവരോടുകൂടെ 32 രാജാക്കന്മാരെ രാജാക്കന്മാർ കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു അവർ പുറപ്പെട്ടു വന്ന് നിരോധിച്ചതിന്റെ അവനോട് വേണ്ട വേണ്ടി ഈ ശല്യം പറയുന്നു എന്ന് പറയിച്ചു അതിനുശേഷം ഇഷ്ടമായ രാജാവ് എന്ന രാജാവ് യജമാനായ രാജാവ് ഈ പറഞ്ഞതുപോലെ ഞാൻ എനിക്കുള്ളതൊക്കെ എനിക്കുള്ളത് തന്നെ എന്ന് മറുപടി പറയിച്ചു. ദൂതന്മാർ വീണ്ടും വന്നു. സൻഹദ് ഇപ്രകാരം പറഞ്ഞു, എന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമേ, എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്തെ ഞാൻ എന്റെ ഭൃത്യന്മാരെ എന്റെ അടുത്ത് അയക്കും. അവർ നിന്റെ അരമനയും എന്റെ ഭൃത്യന്മാരുടെ വീടുകളും സ്വാധീനം ചെയ്ത് ഒക്കെയും കൈക്കലാക്കി കൊണ്ടുപോകും എന്ന് പറഞ്ഞു. എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും മറുപടി അവർ പട്ടണത്തിൽ ഈ മഹാസംഘത്തെ ഒക്കെയും നീ കണ്ടുവോ? ഞാനിന്ന് അതിനെ നിന്റെ കൈ ഏൽപ്പിക്കുന്നു. ഞാൻ യഹോവയെന്ന് നീ അറിയുമെന്ന് പറഞ്ഞു. ആരെ കൊണ്ട് എന്ന് അഹാബ് ചോദിച്ചതിന് പറഞ്ഞു, ദേശാധിപതികളുടെ മാന്യക്കാരെ കൊണ്ട് എന്ന് യഹോവനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ആർക്കൊഴാണ് എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്നാണ് ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ നോക്കി. അവർ 232 പേർ ആയിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പഴഞ്ചനൊക്കെ വേണ്ടി നോക്കി. 7000 പേർ എന്ന് കണ്ടു. അവർ ഉച്ച സമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബൻഹദ് ശരിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരുടെ കൂടെ മണിപ്പന്തലിൽ കൂടി സമർത്ഥനായിരുന്നു. ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു. ബൻഹദ് അവരെ അന്വേഷിച്ചാറെ ശബരിയിൽ നിന്നാണ് വരുന്നത് അറിവ് കിട്ടി. അപ്പോൾ അവർ സമാധാനത്തോട് വരുമെങ്കിലും അവരെ ജീവനോട് പിടിപ്പിച്ചു. അവർ യുദ്ധത്തിന് വരുമെന്നെങ്കിലും അവരെ ജീവനോട് പിടിപ്പിക്കാൻ ദർശിച്ചു. പട്ടണത്തിൽ പുറപ്പെട്ടു ദേശാധിപതികളുടെ ബാല്യക്കാരും അവർ ഓരോരുത്തരും താങ്കാർമാരെ വരുന്ന ആരാമി ഓടിപ്പോയി. ആരാം രാജാവായ കുതിരപ്പുറത്ത് കുതിരകളെയും രഥത്തെയും പിടിച്ചു ആരാമിയെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിന് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയവർക്ക് തരം ദേശാധിപതിമാരെ നിയമിക്കണം. ഇന്ന് നിനക്ക് നഷ്ടമായിപ്പോയ സൈന്യത്തിന് സമമായ ഒരു സൈന്യത്തെയും കുതിരപ്പടയും സമമായ കുതിരപ്പടയും ആശയത്തിന് ഭക്ഷണപദാർത്ഥങ്ങളെ എന്നാൽ ഞാൻ എൻ്റെ മുന്നിൽ പറഞ്ഞത് രാജ്യനാരം വഹിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക. എന്റെ മനസ്സ് പിന്നീട് ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്നിലേക്കോട്ടും ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാവിന്റെ പേർ വെച്ച് എഴുത്തി അവന്റെ മുദ്രകൊണ്ട് മുദ്രയേറ്റു. എഴുത്തി നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന 30 പ്രാണികൾക്ക് വായിച്ചു. എഴുത്തിൽ അവളെ വീടുന്നാൽ നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിന്റെ ജനസംഖ്യയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരക്കുകയും മൂപ്പന്മാരായ രണ്ടാളുകളെ അന്നിവരെ നിർത്തി അവന്റെ ഇടത്തിൽ രാജാവിനെ അന്വേഷിച്ചു എന്ന് അവന് വിരോധമായി കാഴ്ച പറയട്ടെ. പിന്നെ നിങ്ങൾ അവയൊക്കെ തോന്നുന്ന പലരും കല്യാണം അവന്റെ ഭക്ഷണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനങ്ങളുമായ പൗരന്മാർ പോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. ലാഭത്തിന് ജനസംഖ്യയിലെ പ്രധാന സ്ഥലത്തിരുത്തി നീതന്മാരായ രണ്ടാളുകൾ വന്ന് അവരുടെ മേലെ ലാഭത്തീരത്തെയും രാജാവിനെയും ഘോഷിച്ചു എന്ന് എല്ലാ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി ലാഭത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവരെ പട്ടണത്തിനോട് പുറത്തു കൊണ്ടുപോയി കല്ലറിയുമായിരിക്കും. അവർ ഇഷ്ടമേന്റെ വർത്തമാനം പറഞ്ഞു. ലാഭത്ത് കല്ലറിവുകൊണ്ട് മരിച്ചു. അത് ഇഷ്ടം കേട്ടപ്പോൾ അവൾ ആഹാബിനോട് നീ എഴുന്നേറ്റ് നിനക്ക് വിലക്ക് വരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്നിലെ തോട്ടം കൈവച്ചു നോക്കിക്കൊള്ളുക. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനായ നാബോത്തിന്റെ കൈവച്ചു നോക്കുവാൻ അവിടെ ോട്ടംക്ക് പോയിരിക്കുന്നു. നീ അവനോട് നീ ഒരു കൊലപാതകം ചെയ്തു എന്ന് ചോദിക്കുന്നു. ആയിട്ടുണ്ടാകത്തിൽ പലതിരിച്ചു തന്നെ നിന്റെ വിശ്വവും നീക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറയുക. ആഹാന്ന് യഹോവന് എന്റെ ശത്രുവിൽ നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത് എന്തെന്നാൽ അത് ഞാൻ കണ്ടെത്തി യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ഒരു ദൈവാംഗിയെ എന്നെ വിട്ടുകളഞ്ഞത് കൊണ്ട് ഞാൻ എന്റെ മേലനർത്ഥം വരുത്തും. എന്നെ അത്യാവശ്യം നിർമൂലമാക്കി ഇസ്രായേൽ ആഹാറിനുള്ള സ്വതന്ത്രം അസുന്ദരമായ പുരുഷത്തിനെത്തിയും ഞാൻ വിഗ്രഹിച്ചു കളയും. ഈ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കണ്ട് പാപം ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് നിർത്തും. മകനായ അവനെ മുമ്പാകെ കഴിച്ചതുകൊണ്ട് ഞാൻ അവന്റെ ജീവനക്കാട് അവന്റെ മകളുടെ കാലത്ത് അവന്റെ ഗൃഹത്തിൽ അനക്കം വലിച്ചു. ആരാമ്യം ഇസ്രായേൽ 3 തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. 3 യഹൂദ രാജാവായ അവൻ്റെ കോശ പാർട്ടിയോട് എന്നോട് കൂടെ ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ പാടി ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടി വരുത്തി. അവരോട് അതിലെ ഗ്രാമത്തിലേക്ക്
യുദ്ധത്തിന് പോകുമോ പോകാതിരിക്കോ എന്ത് വേണം എന്ന് ചോദിച്ചു. അതിനെ അവർ പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനിയും ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട് നാം യഹോയുടെ അരുളപ്പാട് ചോദിക്കാൻ തക്കവണ്ണം ഇനി ഇവിടെയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെ കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ തോന്നിച്ചുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് പുരുഷനെ വിളിച്ചു, ഇമ്ലയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമര്യയുടെ പടിവാതിലിൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത്
അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കനനയുടെ മകനായ ഏകിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, അതുകൊണ്ട് നീ ആരങ്ങരെ അവർ ഒടുക്കും വരെ കുത്തിക്കളയും ഇനി പ്രകാരം ഇഹോടെ അരളി ചെയ്തു എന്ന് പറഞ്ഞു. പ്രവചകന്മാരൊക്കെ പ്രവചിച്ചു. ഗിലയാദിലെ രാമത്തിലേക്ക് പുറപ്പെടുക, നീ കൃത്യനാകും പ്രാർത്ഥനാകും യഹോവാദ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായാവെ വിളിച്ചപ്പോൾ ദൂതൻ അവനോട് നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കുകൾ അവരുടെ പോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖായാവ് യഹോവയാണ് യഹോവ എന്നോട് അറിയിച്ചിരുന്നതെന്ന് ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. അവൻ രാജാവിന്റെ അടുത്ത് വന്നപ്പോൾ രാജാവിനോട് മീഖായാവ് ഞങ്ങൾ ഗിലയാദിലെ രാമത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവൻ പുറപ്പെടുന്നു പ്രധാനമാകും യഹോവാദ രാജാവിനെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട് താമസിച്ച് സത്യമല്ലാതെ രാജാവിനോട് പറയരുത്, സത്യസഭാവത്തിൽ ഞാൻ നിന്നോട് പറയണമെന്ന് ചോദിച്ചു. അതിന് അവൻ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെ പർവ്വതങ്ങൾ പറ്റി ചിതറിയിരിക്കുന്നു ഞാൻ കണ്ടു. അപ്പോഴും അവർ ഓരോരുത്തരും താങ്കാന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് യഹോശഫാത്തിനോട് ഇവരെ കുറിച്ച് ദോഷമില്ലാതെ കൂടെ പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞു, നീ യഹോവയുടെ വചനം കേൾക്കാം, യഹോവ തന്റെ സിംഹാസനത്തിൽ സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ എടുക്കും വലത്തും മിഴക്കും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാവിചെന്ന് ഇരയാതിലെ രാമത്തിൽ വെച്ച് പെട്ടുപോകത്തൊക്കെ വണ്ണം അവനെ ആകർഷിക്കും എന്ന് യഹോവ ചോദിച്ചത് അങ്ങനെയെന്ന് പറഞ്ഞു. എന്നാല് ഒരു ആത്മാവായ കൂടെ തന്നെയെന്നും ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഇതിനായി എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ടു അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ എന്ന് പറഞ്ഞു. നിനക്ക് സാധിക്കും, ആയതാ യഹോവ പോഷ്കിന്റെ ആത്മാവിനെ നിന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു, യഹോവയെ കൊടുക്കാനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മകനായ സെദെക്കിയാവ് അടുത്തു ചേർന്ന മീഖായാവിന്റെ ചിരട്ടത്തടിച്ചു. നിന്നോട് യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയിൽ കടന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ പൊളിപ്പാനായിട്ട് അറുതേഴിയിരിക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മീഖായാവ് നഗരാധിപതിയായ ആരാം ആമോരിന്റെയും
രാജകുമാരനായ യോവാശിൻ വീൺമടുത്തിൽ കൊണ്ടുചെല്ലുന്നു. ഇവരെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തിന്റെ കഴിവുകളും ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് ഘോഷിപ്പിക്കേണ്ടത് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്നോട് പറഞ്ഞു. അതിന് മിഖായാവ് ഒരു സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായി ലോരി കേട്ടുകൊള്ളുകയും എന്ന് അവർ അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവുമായ യഹോവാസും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ ആരാം രാജാവ് തന്റെ 32 രഥമായ തന്മാരോട് നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. ആകെ യുദ്ധനായകന്മാർ രാജാവിന്ന് പറഞ്ഞ് അവരോട് ചെയ്യുവാൻ ചെയ്യുന്നു. എന്നാൽ കൊച്ചപ്പാത്തങ്ങനെ വിളിക്കുകയാണെന്ന് ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ മാറിക്കുന്നു. എന്നാൽ ഒരിക്കൽ ഞങ്ങൾ വലിയ വിളിച്ചു ഇസ്രായേൽ രാജാവിന് കവചത്തിനും പടകത്തിനും ഇടയ്ക്ക് ഇരുന്നു. അവരുടെ ആരോഗ്യയോട് നീണ്ടു കഴിഞ്ഞിരുന്ന് പിന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ താൻ കഠിനമായി മുറിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്ന് തീർന്നതുകൊണ്ട് രാജാവ് ആരാഞ്ഞ രഥത്തിൽ നിന്നു അഭ്യാസമയത്ത് അവൻ മരിച്ചുപോയി. ഉറിവിൽ നിന്നും രക്തം രഥത്തിനകത്ത് തൊഴിയിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് താന്താന്റെ ദേശത്തേക്ക് പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് ഒന്നിച്ചു അവനെ ശമരിയിലേക്ക് കൊണ്ടുവന്നു. ആ രാജാവിനെ ശമരിയിൽ അടക്കം ചെയ്തു. രഥം ശമരിയിലെ കുളത്തിൽ കഴിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവരുടെ തന്നെത്തി. ഈ ശാസ്ത്രികളോടെ കുളിച്ചു അതിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത് നോക്കി. അവൻ പണ്ട് തരവേണ്ടിയും അവൻ പണ്ട എല്ലാ പട്ടണങ്ങളുടെ വിവരം കണ്ടു. രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ ആഹാബ് തന്റെ ദാസന്മാരെ പോലെ നിദ്രപ്രാപിച്ചു. അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആസയുടെ മകനായ ഹോസ്റ്റപ്പാത്തി ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ 4 യഹൂദയിൽ രാജാവായി. യഹോശഫാത്ത് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സമാധാനം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അവൾ ശിൽഹിയുടെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിരുന്നു അതിലേക്ക് മാറാതെ യഹോവയ്ക്ക് പ്രസാദമായി ചെയ്തു. പൂജാവിനടുത്ത് മാത്രം നീക്കം വന്നില്ല, ജനം പൂജാരികളിൽ യാഗം കഴിക്കുകയും ദൂരം കാട്ടുകയും ചെയ്തു വന്നു. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു. യഹോശഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. തന്റെ അപ്പനായ ആസയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷമൈതനത്തായി അവൻ ദേശത്തുനിന്ന് നീതി പറഞ്ഞു. ആ കാലത്ത് ഏതൊന്നും രാജാവില്ലായിക്കൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു. മൂഹേരി പൊന്നിലുമകളുടെയും യഹോശഫാത്ത് തർക്കീസ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ യശ്വൻ വെച്ച് ഉടങ്ങിപ്പോയതുകൊണ്ട് അവർക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിന്റെ മകനായ യഹോശഫാത്തിനോട് എന്റെ ദാസന്മാരോട് കൂടെ കപ്പലുകൾ പോകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്തിന് മനസ്സിലായിരുന്നു യഹോശഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരെ അടക്കം ചെയ്യുന്നു. അവന്റെ മകനായ യഹോരാമോ നഗരം രാജാവായി. ആഹാബിന്റെ മകനായ യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ 17 രാജാവായി അവൻ തന്റെ അച്ഛന്റെ വീട്ടിലെ അമ്മയുടെ വഴിയിലും പാപം ചെയ്യിച്ച നേബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ വഴിയും വഴിയിലും നടന്നു. യഹോവയ്ക്ക് വിശ്വമായുള്ള വിശ്വസിച്ചു. അവൻ ഭാര്യയെ സേവിച്ചു പുനസ്കരിച്ചു തന്റെ അച്ഛനെ ചെയ്തതുപോലൊക്കെയും ഇസ്രായേലിന്റെ ദൈവം യഹോവയെ സ്മരിപ്പിച്ചു. രാജ്യത്തന്മാർ 2 ആഹാബ് മരിച്ച ശേഷം മോവാബ്യർത്ത എന്നോട് മത്സരിച്ചു അഹസ്യാമ സമരിയിലേക്കുള്ള മായ ഇവിടെ മുസ്ലിമാർ ഇപ്പോൾ ഇരുപതീരം വിളിച്ചു അവൻ ഇന്ദ്രന്മാരെ അയച്ചു ഇരുവരം മാറി എനിക്ക് ചോദിച്ചു വരുമോ എന്ന് ഇപ്പോഴെ ദേവനായ വാസ്തുഭൂമിയോട് ചോദിച്ചു എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോയുടെ ദൂതന്മ ഇഷ്ടനായ അവരോട് കൽപ്പിച്ചു നീ എഴുന്നേറ്റ് തമിഴാവിന്റെ ദൂതന്മാരെ ഇസ്രായേലിപ്പോ ഇല്ലാതെ എത്തുന്നു. ഇപ്പോഴെ ദേവനായ വാസ്തുഭൂമിയോട് അവളപ്പാട് ചോദിപ്പാൻ പോകുന്നുണ്ട്. ഇപ്പം കട്ടില്ലെന്ന് നടന്നാണ് നിശ്ചയമായി മരിക്കും എന്ന് യഹോവാറിയുന്നു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും പോയി ദൂതന്മാർ മടങ്ങിയിരുന്നവരെ അവർ അവനോട് മടങ്ങിയിരുന്നത് എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത് ഓരോ ഞങ്ങളെ എതിരേറ്റ് വന്നു ഞങ്ങളോട് നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇത്രയും ഇരുവില്ലാഞ്ഞി തോന്നി. എത്രമേലോ ദേവനായ വത്സ്യഭൂമിനോട് അള്ളപ്പാഴ് ചോദിപ്പാൻ അയക്കുന്നത് അതിനു മിത്രമില്ലായി കിടക്കുന്ന കട്ടിൽ എന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് അറിയി ചെയ്യുന്നു എന്നോട് പറയും എന്ന് പറഞ്ഞു. അവൻ അവരോട് നിങ്ങളെ ഗ്രഹിക്കുന്ന ഈ വാസനങ്ങളോട് പറഞ്ഞ് ആരെ വേഷം അവരുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു. അവൻ ക്രമവസ്ത്രം ധരിച്ചു അരിക്ക് തുടർന്ന് ആളായി എന്ന് അവർ പറഞ്ഞോട് പറഞ്ഞു. അവൻ ശിഷ്യനായ ഏലിയാവ് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ രാജാവ് 50 കവിതയായി ഒരുവനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. അവനവന്റെ അടുക്കൽ അവരവന്റെ അടുക്കൽ ചെന്നു. അവൻ ഒരു മലമുകളിലിരിക്കുകയായിരുന്നു. അവൻ അവനവരുടെ ദൈവപുരുഷ അറിവ് വരികയും രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 കവിതയായതിനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്നും കീഴിറങ്ങി നിന്നെയും എന്റെ 50 ആളുകളെയും ജീവിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തു നിന്നും കീഴിറങ്ങി അവനെയും അവന്റെ 50 ആളെയും ജീവിപ്പിച്ചു കളഞ്ഞു. അവൻ 50 കതിപതിയായി മറ്റൊരു ജനയും അവന്റെ 50 ആളുകളെയും അവന്റെ അടുക്കലയച്ചു. അവനും അവനോട് ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങി അവൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവനോട് ഞാൻ ദൈവപുരുഷനാണ് 50 ആളെയും ജീവിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഉത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിൽ ആകാശത്തിൽ നിന്നിറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. 3-ാമതും അവൻ 50 പേർ കലിപതിയായ ഒരു തിനെയും അവന്റെ 50 ആളെയും അയച്ചു. 3-ാമത്തിന് 50 പേർ അധിപതിയായ അവനോട് ദൈവപുരുഷനായുള്ളവരെ എന്റെ പ്രാർത്ഥനയും എന്റെ ദാസന്മാരായി 50 ആളുകളുടെ പ്രാർത്ഥനയും ആദരിക്കണമെന്ന് ആകാശത്തിൽ നിന്നും കീഴിറങ്ങി 50 പേർ അധിപതിയായ മുമ്പലത്തെ 2 പേരെയും അവരുടെ 50 ആളെയും ജയിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ എന്റെ പ്രാണനെ ആദരിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ ദൂതൻ എലിയാവോട് ഇവനോട് പോക അവനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദൈവമേക്ഷ്യമാകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദവതലമേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിതിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്വസ്റ്റ ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് വീണ്ടും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് ദൈവമാതാവിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നാം വേർതിരിച്ചിരിക്കുന്ന ഈ ദിവസം ദൈവമാതാവിനൊപ്പം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന കൃപയെ ഓർത്ത് നമുക്ക് ആമുഖമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ഈ ശുശ്രൂഷ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാവരെയും എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ദൂരേശാലയുമായി ഈ പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭയത്തോടും ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷ അതിന്റെ കൃപ ലഭ്യമാകത്തക്കവണ്ണം നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ തൊണ്ണൂറാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ തൊണ്ണൂറാമത്തെ, ലോകെ ഞാൻ എന്നോട്ടം തികച്ചു സ്വർഗഗേഹെ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ സന്നിധവു എന്ന് ഓർമ്മപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, ഒരു ദൈർഘ്യമേറിയ ഓട്ടമാണ്. അതിന്റെ കാലഘട്ടം എന്നില്ല, ഏത് കാലഘട്ടത്തിൽ എത്ര നാളോടിയാലും ലക്ഷ്യം നോക്കി യാത്ര ചെയ്യുവാനും അതിൽ വിരുദ് പ്രാപിപ്പാനും ഉള്ള ഒരു ആഹ്വാനമാണ് ഈ ഗീതം നമുക്ക് നൽകുന്നത്. ദൈവത്തെ ദർശിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഉള്ള വാസത്തെ ആ ഒരു വിരുന്ന് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ പ്രയാണം, വിശുദ്ധന്മാരുടെയും ഒക്കെ സംസർഗം അനുഭവിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. തൊണ്ണൂറാമത്തെ ഗീതം. ലോകെ ഞാൻ നോട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടും നീ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്നേ എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വെറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ സാധൻ പേർക്കായി സേവ ചെയ്തതാ സാധനൻ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുക സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ സദാകാലം മണവാട്ടിയ പാരനോടു കൂടെ വാഴുമേ. സദാകാലം മണവാട്ടിയ പാരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. തോമ പ്രാർത്ഥിക്കാൻ അച്ഛൻ വരാരെങ്കിലും ഉണ്ടോ? പി സി വർഗീസ് അച്ഛൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുപോലെയൊക്കെ തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വിശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹരാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോടെയും ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്ടമന്ത്രവും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യ ശക്തി മോത്തവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ ശ്രമിച്ച വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധളന്നെ പറയാമേ നമ്പുരാന്റെ അമ്മ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോഴും മരണസമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവമായ കർത്താവ് അനുതാപത്താലും മനസ്സ് തെരുവിന്റെ കണ്ണുനീരുകളാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. സകല അഴുക്കിൽ നിന്നും പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴുക്കണമേ. കർത്താവും ദൈവവുമേ എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ച് വന്ദിക്കുവാനും നിന്റെ തിരുനാമത്തിന്റെ സ്തോത്രം പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ യാചനകൾക്ക് നിന്റെ കരുണയുടെ ഭണ്ഡാരപ്പുറ തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ട് തീർക്കുവാൻ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുകി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കത്തെ നീക്കിക്കളയണമേ. നിന്റെ നിരപ്പും സമാധാനവും ദയവോടുകൂടിയ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചു കൊള്ളണമേ. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കൂബിന്റെയും ദൈവമായ കർത്താവ് കർത്താവേ നീ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവനും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചു കൊള്ളുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവനും ഞങ്ങളുടെ പാവികാരങ്ങളെ നീക്കിക്കളയുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയണമേ. ഞങ്ങളെ ഭയപ്പെടുന്നവരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴ്പ്പെടുന്നവരും അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. ദൈവമാതാ പരിശുദ്ധ കന്യമറിയാമിന്റെയും നിന്നെ ഇഷ്ടപ്പെടുന്നവരെ സർവ്വശുദ്ധിമാരുടെയും നിബ്യന്മാരുടെ ശ്ലീഹന്മാരുടെ സഹോദരന്മാരുടെയും ഔദ്യാനന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമിൻ. കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളെ എല്ലാവരെയും വീണ്ടും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വളരെ അത്ഭുതകരമായ ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ലഭ്യമാകുന്ന നിമിഷങ്ങളൊക്കെ ഹൃദ്യമായി ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ നമുക്ക് ഒരുക്കാം. അതോടൊപ്പം നമ്മൾ അപേക്ഷിക്കുന്ന യാചനകൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം സഭയുടെ കാനൂനിക ക്രമീകരണ പ്രകാരം ഈ ദിനങ്ങളിലൊക്കെ നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെ മുന്നോടിയായിട്ടുള്ള സംഭവവിവാസങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുന്നു. അത് ആ സംഭവങ്ങളെയൊക്കെ ചിന്തിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്രിസ്തുവിന്റെ വരവേൽപ്പിന്റെ വലിയ അനുസ്മരണത്തെ വീണ്ടും ആഘോഷപൂർവ്വം നമ്മളൊക്കെ ഒരുങ്ങുകയാണ്. ഓരോ നിമിഷവും ദൈവ സാന്നിധ്യം എന്നിൽ നഷ്ടപ്പെടാനല്ല, മറിച്ച് എന്നിൽ എത്രമാത്രം വളർന്നു വരുന്നുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് ഈ ദിനങ്ങളിലെ ആശയങ്ങൾ, സഭ നൽകുന്ന ആശയങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ശക്തീകരിക്കട്ടെ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്റെ ആത്മീക ജീവിതത്തിന്റെ ആ വലിപ്പച്ചെറുപ്പം ഒന്ന് നാരാഞ്ഞറിയുമ്പോൾ വിശ്വാസത്തിൽ ചെറുതായി പോകുന്നവരായിട്ടല്ല, വിശ്വാസത്തിൽ വളർന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ പോക്ക് ഒക്കെ നമ്മളൊന്ന് കാണുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കളയുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചവും ആത്മബോധവും നഷ്ടപ്പെടാതെ ജീവിപ്പാൻ നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചനത്തിന് ഉറവിപ്പാൻ തക്കവണ്ണം ക്ഷണിച്ചെങ്കിലും ആരെയും ലഭ്യമായില്ല. ഇന്ന് രാവിലെയാണ് വിചാരിച്ച ഒരു വൈദികനിൽ വിചാരിച്ചെങ്കിലും കിട്ടാതെ പോയി. എങ്കിൽ തന്നെയും പിന്നീട് അവസരത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വചന ശുശ്രൂഷ ബലഹീനന ഞാൻ തന്നെ നിർവഹിക്കാം എന്ന് ദൈവസന്നിധിയിൽ വിചാരിക്കുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട റേച്ചിലാന്റി ആലപിക്കും. അതിനുശേഷം തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. ഹലോ ആന്റി,
കേൾക്കാം,
പാടിക്കോളൂ.
പിയൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ, മോശയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയോ, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ, ലോകമേതു യോഗ്യം അല്ലെനിക്കതാ, ലോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ, നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീതരും പേര് നീക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമേ, നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ, ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ, ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും, കേലെഴുന്തൻ സ്നേഹം കുറഞ്ഞു പോയിടാ, നന്മയെ തൻകരം നൽകുമെന്നീശനിൽ, എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹീതരെ, സമൂഹത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ആരും പ്രസംഗിക്കാനോട് ലഭ്യമാകാതെ പോയതുകൊണ്ടാണ് ബലഹീനനായ ഞാൻ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണം, നേർത്തു നൽകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. നമ്മള് ഈ യെശയ്യ പ്രവാചന പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അറുപതാം പുസ്തകമാണെന്ന് തോന്നുന്നു, 63. നമ്മുടെ കർത്താവിന്റെ മുന്നോടിയായിട്ട് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെ പറ്റിയൊക്കെ പറയുമ്പോൾ, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി ആരും എന്നോട് കൂടി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ, ഇന്ന് മിക്കവാറും ശുശ്രൂഷയിൽ ആര് വൈദികരെയൊന്നും ലഭ്യമാകാതെ പോയി. കാരണം ഓരോ ആളുകൾ, ഓരോ വൈദികരും ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് പലർക്കും അതിന് സാധിക്കാതെ പോയത്. ഐസക്കച്ചനും ഒരു ദീർഘയാത്രയിലാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അച്ഛനോട് എത്തുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാന ഭാഗത്തെങ്കിലും. എങ്കിൽ തന്നെയും ഈ ശുശ്രൂഷ നടന്നു പോകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സമയമായതുകൊണ്ട് വലിയ ആഴമായ പഠനം നടത്തത്തക്കവണ്ണമുള്ള ഒരു ചിന്തയൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് തന്റെ മനസ്സിൽ ബൈബിൾ തുറന്നപ്പോൾ കിട്ടുന്ന ഒരു വാക്യം, വളരെ സുപരിചിതമായ ഒരു വാക്യം, നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന് ദൈവസന്നിധിയിൽ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ദൈവവചനം എന്ന് പ്രസംഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ഇന്ന് നമ്മൾ കേട്ട രണ്ട് പാട്ടും ഒരുപക്ഷെ ഈ ഒരു ചിന്തയുമായി വളരെ സാമ്യമുള്ളതാണ്, അവിചാരിതമായിട്ടാണ് അടുത്തെങ്കിലും. ഞാൻ എടുത്ത ഭാഗം വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ 1 അതിന്റെ 9 വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് 24 ഒരുപക്ഷെ ഇത് അറിയാത്തവരാരും തന്നെ ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസികളായിട്ടില്ല. 24 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരു തന്നെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അങ്ക് പൊതുവുന്നവനൊക്കെയും. ഹലോ, കേൾക്കുന്നില്ലേ? അംഗം പോരുന്നവരൊക്കെ അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലെ വർജനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണം അല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളൊരു ഭാഗമായത്, ഒരുപാട് പ്രസംഗങ്ങളും കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗം ഇന്ന് ഒരു ചെറിയ ധ്യാനത്തിനായി നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നൂതനമായ ആശയങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് പറയാനില്ല. നമുക്കൊക്കെ കേട്ടിട്ടുള്ള ഭാഗം ഒന്നുകൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു നല്ല അവബോധം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത വീണ്ടും നമ്മളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഈ ഭാഗം നിങ്ങളുടെ ഭാഗം വയ്ക്കുന്നത് മാത്രം. ഞാൻ ആദ്യം പാടിയ പാട്ട്, ലോകേ ഞാൻ എന്റെ ഓട്ടം തികച്ചു, സ്വർഗ ഹേ വിരുന്നിനായി, പറന്നിടും ഞാൻ മറുരൂപമായി, പരമേശു രാജൻ സന്നിധം എന്നുള്ളതാണ്. റൈസലാന്റെ പാടിയ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. അപ്പൊ ഈ രണ്ട് ഗീതങ്ങളുമൊക്കെ ഈ ഒരു ദർശന ബോധത്തിലേക്ക്, ഒരുപക്ഷെ ഇങ്ങനെ ഒരുപാട് ഗീതങ്ങളുണ്ട്, എപ്പോഴും മനുഷ്യനെ വളരെ സ്വാധീനിക്കേണ്ട ഒരു ചിന്തയാണ് ഈ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ജീവിതയാത്രയാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നത്, ഈ ജീവിതം ഒരു യാത്രയാകുന്നു എന്നുള്ളതാണ്. ഒരു യാത്രയാകുന്നു, ഒരു ബിന്ദുവിൽ ആരംഭിച്ച് മറ്റൊരു ബിന്ദുവിലേക്ക് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു യാത്രയായിട്ടാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമുക്കറിയാം, ഞാനും നിങ്ങളും ഒക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓടിയിട്ടുള്ളവരാ. ഓടാത്തവർ ആരുമില്ല. ചിലപ്പോൾ ഓട്ട മത്സരത്തിൽ ഓടി കാണും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരുണ്ടാകും. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഓടുന്നതെന്നറിയാം, ഈ പട്ടി കടിക്കാൻ വരുമ്പോഴാണ്. ഇപ്പൊ തെരുവിലെല്ലാം ഇഷ്ടംപോലെ പട്ടിയുണ്ട്. മണ്ണിനോ ചിലപ്പോ ചില വീഡിയോകളെ കാണുമ്പോൾ ചിരി വരും, കുഞ്ഞുങ്ങളൊക്കെ ബാഗ് പറഞ്ഞ് ഓടുന്നതൊക്കെ ചിരി വരുന്നെങ്കിലും അതൊരു ഭയാനകമാണെങ്കിൽ തന്നെയും ഈ ഇങ്ങനെ ചിലരൊക്കെ കോമഡി ആയിട്ട് ഇങ്ങനെ കാണിക്കാറുമുണ്ട് അല്ലേ, പറഞ്ഞ പോലെ. അപ്പം ലോകം മുഴുവൻ ഇന്ന് ഓട്ടമാണ്. മനുഷ്യ മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ തിരക്കേറിയ ജീവിതമാണ്. എല്ലാ മനുഷ്യനും ഇങ്ങനെ ബിസി ലൈഫ്, ഓട്ടത്തോട് ഓട്ടമാണ്. ഈ ലോകത്തിന്റെ ഓട്ടവും ഇവിടെ പറയുന്ന ആത്മീക ജീവിതത്തിന്റെ ഓട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ആത്മീക ജീവിതത്തിന്റെ ഓട്ടവും ലോകത്തിന്റെ ഓട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അനുവദിക്കുക. ആത്മീക ജീവിതത്തിന്റെ ഒരു ഒരു ഓട്ടം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഓട്ടം ഒരുപക്ഷെ എവിടെയെങ്കിലും അത് അവസാനിക്കുന്ന ഓട്ടമാണ്. പക്ഷെ ആത്മീക ജീവിതത്തിന്റെ ഓട്ടം അത് അവസാനിക്കുന്നില്ല, അത് വീണ്ടും ഒരാരംഭത്തിലേക്ക് ആരംഭം കുറിക്കുന്നതാണ്. പക്ഷെ വീണ്ടും ഒരാരംഭം കുറിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഓട്ടമായി തീരേണ്ട ഒരു ഓട്ടമാണ്, ഒരു പ്രയാണമാണ് ആത്മീക ജീവിതത്തിന്റെ ഓട്ടമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ഓടുമ്പോൾ വരുവാനിരിക്കുന്ന ഒരു ഓട്ടത്തിൽ ആ ഓട്ടം കഴിഞ്ഞ് ഒരു ലക്ഷ്യസ്ഥാനത്ത് സ്വസ്ഥമായി എത്തിച്ചേരത്തക്കവണ്ണമുള്ള ഒരു ഒരു ശ്രദ്ധാപൂർവമായ ഒരു പ്രയാണത്തിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് പലപ്പോഴും പിതാക്കന്മാർ നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുന്ന് പ്രാപിക്കുന്നവരും ഇവിടെ ഒരുപക്ഷെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒത്തിരി നമ്മളെല്ലാവരും ഒത്തിരി ഒരുത്തനെ വിരുന്ന് പ്രാപിക്കുന്നുള്ളെങ്കിൽ പെരുന്നിനെ ഓടുന്നത് ഇതൊരു ഉദാഹരണം പറയുന്നതുള്ളൂ. നമ്മളൊരു ഓട്ടമത്സരത്തിൽ ഉദാഹരണം പറയുന്നുള്ളൂ. പക്ഷെ എല്ലാവരും വിരുന്ന് പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരു ഓട്ടമാണ്. പക്ഷെ ശ്രദ്ധയോടെ ഓടണം. അല്ലെങ്കിൽ ചില തുടർന്ന് പൗലോസിലേക്ക് നമ്മളെ ഓർപ്പെടുത്ത ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന എല്ലാവർക്കും തന്നെ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് കഴിയും. പക്ഷെ ആ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർപ്പിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുതനെ വിരുന്ന് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പൊ എങ്ങനെയാണ് ഓടണം എന്നുള്ളതിനെ പറ്റി തുടർന്നുള്ള വാക്യങ്ങൾ 25 വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. ഈ ഓട്ടം എന്ന് പറയുന്നത് ഒരു അംഗം പൊരുതുന്ന എല്ലാ മത്സരങ്ങളുടെ പിന്നിൽ ഒരു യുദ്ധത്തിന്റെ ഒരു മത്സരത്തിന്റെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ മനോഭാവമുണ്ട്. അത് ഓട്ടമാണെങ്കിൽ എല്ലാ മത്സരങ്ങളും ഓട്ടമാണെങ്കിലും ചാട്ടമാണെങ്കിലും എല്ലാത്തിനും നമ്മൾ കാണുന്നത് ഒരു ഒരു അംഗജയന മനോഭാവത്തോടു കൂടിയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഓട്ടം എന്ന് പറയുന്നത് ഒരു ലോകത്തോടൊരു യുദ്ധം ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇത് കണക്കാക്കുക. കാരണം എന്തിനെയൊക്കെയോ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഓട്ടമാണ്. എന്തിനാണ് പരാജയപ്പെടുത്തേണ്ടത്? ചിലതിനെയൊക്കെ നമ്മൾ പരാജയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഈ ഓട്ടം ഓടുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഒരു വിജയം കൈവരിക്കാനായിട്ടാണ്. അപ്പം എല്ലാ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വിജയം കൈവരിക്കണമെങ്കിൽ ആരെയൊക്കെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാനൊക്കെയുള്ളൂ അല്ലേ? എല്ലാം അങ്ങനെയാണല്ലോ. ഒരാള് വിജയം കൈവരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊരാള് പരാജയത്തിന്റെ രുചി അറിയുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഇതൊരു സ്വാർത്ഥതയല്ലേ, കൂടെ നിൽക്കുന്ന ആളുകളെ പരാജയത്തിന്റെ തലത്തിൽ എത്തിച്ചുകൊണ്ട് ഞാൻ ലക്ഷ്യസ്ഥാനം കണ്ടെത്തുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രക്രിയയാണെന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കൂടെ ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്, ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടത് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ നോക്കി ഓടുമ്പോൾ നമുക്കൊപ്പം ഈ ഓട്ടത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. നമുക്കൊപ്പം അത് ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള നമ്മളെ അത് പിന്തിരിപ്പിക്കാൻ നമുക്കൊപ്പം ഓടുന്ന ഒരു ഒരു പ്രകൃതിയുടെ ലോകത്തിന്റെ ഒരു ശക്തിയുണ്ട്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക, ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളതാണ് ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഓട്ടം വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കൂടെയുള്ള നമ്മുടെ സ്നേഹിതരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ളതല്ല, നമുക്കൊപ്പം ഓടി നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാണ് ഈ ഓട്ടത്തിൽ വിജയം കൈവരിക്കാൻ തക്കവണ്ണം നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കേണ്ടതും. അപ്പം അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അംഗം പൊരുതുന്ന വർജനം ആചരിക്കുന്നു. എന്താ വർജനം ആചരിക്കേണ്ടത് പറയുന്നത്? നമുക്കറിയാമല്ലോ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചില കായിക അഭ്യാസങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്റെ വയറിനെ നമ്മുടെ വയറ് ക്രമീകരണ ഭക്ഷണം കാര്യങ്ങളിലൊക്കെ ചില ക്രമം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ചില മനുഷ്യരെ കാണുമ്പോഴിങ്ങനെ വലിയ വയറും വെച്ചുകൊണ്ട് ഞാനാരെ കുറ്റപ്പെടുത്തുമെന്നല്ല, ഓരോരുത്തരുടെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ശരീരപ്രകൃതി ഉള്ളവർക്കൊന്നും ഓടാൻ പറ്റുകയില്ല, കാരണം ഇച്ചിരി കുറച്ചു കൂടുമ്പോഴേ അണച്ചു പോകും അല്ലേ. പ്രധാനം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഓട്ട മത്സരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ ഒന്നാമത്തെ കാര്യം അവരുടെ ശരീരത്തെ ഓടത്തക്കവണ്ണം ലക്ഷ്യസ്ഥാനത്തെത്തക്കവണ്ണം നിരന്തരമായ പരിശ്രമങ്ങളിലും പരിശീലനങ്ങളിലും അത് ശരീരത്തെ അതിന് തക്കവണ്ണം ക്രമീകരിക്കുക എന്നുള്ളത്. ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തെ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീട് സന്ദർശിച്ച ഒരു കൂട്ടത്തില് നമ്മളിങ്ങനെ നമ്മുടെ സഭയിലെ ചില നോമ്പനുഷ്ഠാനങ്ങളെ പറ്റി ഒരാളുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ, അച്ഛാ നമ്മൾ ഈ അച്ഛന്മാര് പള്ളിയിലൊക്കെ നോമ്പ് വരുമ്പോഴൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ വളരെ വളരെ കൃത്യതയോടുകൂടി നിശ്ചയത്തോടുകൂടിയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അച്ഛന്മാര് പറയുന്നത് കേൾക്കാൻ ചിലപ്പം പറ്റാതെ വരും. ചില ജോലി സ്ഥലങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഫുഡ് കഴിച്ച് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയതില്ല, കിട്ടുന്ന ഫുഡ് കഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അന്നേരം ഒരു കുറ്റബോധമാണ്. അതുകൊണ്ട് ഈ അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നത്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറ്റബോധം വരാനിടയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള പ്രസ്താവന ഒഴിവാക്കുന്നതല്ലേ നല്ലതെന്നൊരു ചോദ്യം ഒരു വന്നു. അപ്പൊ എന്റെ മനസ്സിലങ്ങോട്ട് തോന്നി, ഒരു കണക്കത് ശരിയാണല്ലോ ഞാനും വിചാരിച്ചത്. പക്ഷെ നമ്മുടെ പിതാക്കന്മാര് ഇത് ഇപ്പൊ നമുക്ക് ജോലിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കുന്നു എന്നുള്ള ഒരു വ്യക്തിയുടെ വിഷയമാണ്, അത് അതൊരു വ്യക്തിയുടെ വിഷയം. പക്ഷെ നമ്മള് ഒരു പൊതുവായ തലത്തിൽ നമ്മൾ ഒരു സഭയുടെ വിശ്വാസം ഒരു പൊതുവായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യരും അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തക്കോണം ചില വർജനങ്ങൾ ആചരിക്കേണ്ടത് അനിവാര്യമാണ്. അതെങ്ങനെ നമ്മൾ യാത്ര ഓരോ മനുഷ്യനെ ആശ്രയിച്ചിരിക്കും, അതെങ്ങനെ ഏതൊക്കെ സ്വീകരിക്കണം ഏതൊക്കെ തള്ളിക്കളയണം എന്നുള്ളത്. എങ്കിൽ പൊതുവായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യനെ മറ്റു ചിന്തകളിലേക്ക് നയിക്കുന്ന ചില ജീവിത ശൈലികള്, ജീവിത ക്രമീകരണം. ഇത് ഭക്ഷണം മാത്രമൊന്നുമല്ല, ഇവിടെ പോകുമ്പോൾ നമ്മൾ വർജിക്കുക എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണം മാത്രമൊന്നുമല്ല, ചില ഒരുപാട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചില ഭാരങ്ങളാണ് നമ്മുടെ ചിന്തകൾ അല്ലേ. ഓട്ട മത്സരം നടത്തുന്ന ഒരാള് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അയാളുടെ ലക്ഷ്യം മുഴുവൻ നമ്മുടെ ചിന്തയൊക്കെ അതിലേക്കായിരിക്കണം. ഉടനെ വീടിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴോ ചിലപ്പോ ആ കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വരാൻ പറ്റുകയില്ല. അപ്പൊ വർജിക്കേണ്ടതെല്ലാം വർജിക്കുക എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലക്ഷ്യസ്ഥാനത്തെത്തുക, ലക്ഷ്യസ്ഥാനത്തെങ്കിലും അംഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ വർജനമാചരിക്കണം. വളരെ വ്യക്തമായിട്ട് പൗലോസ്ലിക നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാരമായി തോന്നുന്ന അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കും എന്ന് തോന്നലുണ്ടാകുന്ന സംഗതികളൊക്കെ തന്നെ വർജിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ വലിയ ആവശ്യമാട്ടോ. അത് മാത്രമൊന്നുമല്ല, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ചില അങ്കലാപ്പുകളൊക്കെ ഉണ്ടല്ലോ, ചില ഭീതി, നാളത്തെ പറ്റിയുള്ള ഭീതി, ചില അസ്വസ്ഥതകൾ, ഇതൊക്കെ നമ്മളെ ഈ ഓട്ടത്തിൽ ബന്ധിപ്പിക്കുന്നതാ. ഇതൊക്കെ സ്വാഭാവികമായി നമ്മളിൽ ഉള്ളതാ. പല ചില ചില രോഗങ്ങളെ പറ്റിയുള്ള, പ്രത്യേകിച്ച് ചില രോഗങ്ങളെ പറ്റിയുള്ള ചിന്തകൾ നമ്മൾ ഒരുപാട് അലട്ടാറുണ്ട്. ഇപ്പൊ ചോദിക്കാം, നമ്മൾ രോഗം വന്നാൽ ചിന്തിക്കാതിരിക്കാൻ പറ്റും, സത്യമാണ്. നമ്മൾ രോഗം വന്നാൽ ചിന്തിക്കും, പക്ഷെ ആ രോഗത്തെ പറ്റിയുള്ള ചിന്ത നമ്മൾ ചിന്തിച്ചത് കൊണ്ട് രോഗം ഒരിക്കലും മാറുകയല്ല. നമ്മളിങ്ങനെ രോഗത്തെ പറ്റി ചിന്തിക്കുകയും രോഗത്തെ പറ്റി ആ ചിന്തയിൽ ഭയപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും ആ രോഗം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതിൽ നിന്ന് മാത്രമല്ല ആ രോഗം രൂക്ഷമാകാനേ സാധിക്കത്തുള്ളൂ. അത് എത്ര വലിയ രോഗമായിക്കോട്ടെ, അത് ക്യാൻസർ ആയാലും അങ്ങ് അറ്റംബത്തുന്ന രോഗമാണെന്ന് പറഞ്ഞാലും, ഇത് ഒരുപക്ഷെ പറയുന്നവർക്ക് അച്ഛനത് പറയാൻ എളുപ്പം, പക്ഷെ സത്യമാണ്. ഇത് പറയാൻ എളുപ്പം അനുഭവിക്കുന്നവർക്ക് അതിൽ ഇതൊക്കെ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ കടന്നു പോകുന്ന മനുഷ്യരാണെങ്കിലും നമ്മൾ ബോധപൂർവം അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഈ ഓട്ടത്തിൽ നമ്മളെ തളർത്തുന്ന വലിയ ഇന്നത്തെ ലോകത്തെ വലിയൊരു സംഭവമാണ് നമ്മുടെ ഈ രോഗം എന്ന് പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി വ്യാകുലപ്പെട്ട് ചിന്തിച്ചത് കൊണ്ട് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. അത് അതിനേക്കാൾ ഇരട്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പോലും പ്രയോജനം ചെയ്യാത്ത വിധത്തിൽ നമ്മുടെ അപകടപ്പെടുത്തത്തേ ഉള്ളൂ ഈ ആകുലത വ്യാധികളും. എന്തെങ്കിലും ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിന്റെ ഓട്ടത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വ്യാധികളും ആകുലതകളുമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വ്യാകുലതകളും ആകുലതകളും എന്റെ മേളിൽ ചുമത്തുവിൻ, ഞാൻ നിങ്ങൾക്ക് പരിഹാരകനാകാം. അത് മരണമാണേ പോലും, നമുക്ക് മുമ്പിൽ ഭരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ മരണമാണേ പോലും, ആ മരണത്തെ പറ്റിയുള്ള വ്യാകുലത ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുക. കാരണം മരിച്ചാലും എനിക്ക് നിന്നിൽ കൂടി ജീവിക്കാൻ സാധിക്കും എന്നൊരു ചിന്ത നിങ്ങളെ ഭരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് പോലും നിങ്ങളെ തീണ്ടാൻ സാധിക്കത്തില്ലെന്ന് നമ്മളെ കർത്താവ് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, പൗലോസ്ലിക ഉൾപ്പെടെയുള്ള പരിപാടി തിരുവേനി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ജീവിച്ചു കാണിച്ചിട്ടുമുണ്ട്. അവരൊന്നും ഭയപ്പെട്ടിട്ടില്ല ഇതിനെപ്പറ്റിയൊക്കെ. അപ്പൊ ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ശക്തിപ്പെടേണ്ട ഏറ്റവും വലിയ സംഗതിയാണ് ഈ വ്യാകുലതകളും ആകുലതകളും മാറ്റത്തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അപ്പം അതുപോലും വർജിക്കുക എന്നുള്ളതാണ് ഈ ഓട്ടത്തിന്റെ വലിയ ഒരു നന്മ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഓർപ്പിക്കുന്ന ഓടുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കൊണ്ടിരിക്കുന്ന 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് പൗലോസ്ലീഗ അത് പറഞ്ഞു വരുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോ അവർ വാടുന്ന കിരീടവും നാമ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത്. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നതുപോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. എന്താ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഞാൻ ഓടുന്നത് നിശ്ചയത്തോടുകൂടിയാണ്, നിശ്ചയദാർഢ്യമുള്ള ഒരു ഓട്ടമാണ്. ഒന്നാമത് ഓട്ടത്തിൽ വർജിക്കേണ്ടത് വർജിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് നിശ്ചയത്തോടുകൂടി എല്ലാ എന്റെ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം അല്ലേ. നമ്മൾ ഈ നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വ്യാപൃതരാകുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ. മിക്കവാറും എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യമില്ലാത്ത മനുഷ്യരെ പിന്നെ എന്താ ഒന്നിനും ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമൊന്നുമല്ല. എല്ലാവർക്കും ഓരോരോ ചെറുത് പലതുമായിട്ടുള്ള പിന്നെ ആ ലക്ഷ്യങ്ങൾക്കൊക്കെ ചില പോരായ്മകളും ശരികളും തെറ്റുകളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഒരു കുഞ്ഞു പഠിക്കുന്നതിന് പിന്നെ അവനൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്ന മനുഷ്യരെപ്പോഴും നമുക്ക് ലക്ഷ്യമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കണം. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, എല്ലാ മനുഷ്യർക്കും ഈ ലോകത്തിലെ ചില സൗഭാഗ്യങ്ങളും ഈ ലോകത്തിലെ ചില സ്ഥാനമാനങ്ങൾക്കും നേടിയെടുക്കാനുള്ള ചില ലക്ഷ്യമുണ്ട്. ആ അതിന് നേടിയെടുക്കാനുള്ള ഈ നല്ലതാണ്, ലക്ഷ്യമൊക്കെ നല്ലതാണ്, അതിനുവേണ്ടി ഓടിയെടുക്കുന്ന ഒക്കെ നല്ലതാണ്. പക്ഷെ ഈ ലോകത്തിൽ അവസാനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ഈ ക്രിസ്തുവാകുന്ന ലക്ഷ്യം മറന്നുപോകുന്നത് ആത്മീയ ജീവിതത്തിൽ വലിയൊരു അപകടമാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റെവൻസ് ഉള്ളൊരു ചിന്തയായിട്ട് ഈ ഞാനായാലും നിങ്ങളായാലും എന്നെ ഈ നമ്മളൊക്കെ തന്നെ ചെറുത് വലുതുമായ ഓരോ ഓട്ടങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈ നമ്മൾ എന്തിനു വേണ്ടി ഓടുന്നോ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. അതിന് പക്ഷെ ആ അവസാനം നാളേക്ക് ഒരു സാധ്യതയൊന്നുമില്ല, അത് അതുകൊണ്ട് അവസാനിക്കേതല്ല. നമ്മൾ ചില എന്താ പറയുക, എന്തെങ്കിലും ചില നേടിയെടുക്കാനുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ഈ ലക്ഷ്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ആ ലക്ഷ്യങ്ങളെ മുൻതൂക്കി മാത്രം നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം നിരാശയായിരിക്കും ഫലം. കാരണം എന്താണെന്നറിയാമോ, ഈ ലോകത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നിനും നമുക്ക് പൂർണ്ണ സംതൃപ്തി തരണമെന്നില്ല. സംതൃപ്തി ഉണ്ട്, അത് നേടുന്ന കുറച്ച് അവസരങ്ങളിൽ വെക്കും. അതിനപ്പുറം നമ്മളൊരു വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യത്തിലെത്തിക്കോട്ടെ, നമുക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യത്തിലെത്തി നല്ല സ്ഥാനത്തെത്തിയാലും അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. കാരണം അതുണ്ടാക്കി തരുന്ന വേറെ പ്രശ്നങ്ങൾ പലതാ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഇടയ്ക്ക് എത്രയോ ഉയർന്ന വിദ്യാഭ്യാസമുള്ള മനുഷ്യര് IAS IPS തലത്തിലുള്ള മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ നമ്മൾ കണ്ടു കേട്ടുമൊക്കെ വന്നതാ. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു മൂവി ആക്ടേഴ്സ് ഒരു മൂവിയിൽ അവതരിച്ച് ഒരു ആക്ടറായി കഴിഞ്ഞാൽ സംഭവിച്ചു വലിയ സംഭവമായിരുന്ന. എത്രയോ മൂവി ആക്ടേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൽ അടിവപ്പെട്ടിരിക്കുന്ന അവരാ. എന്തുകൊണ്ടെന്നറിയാമോ, ജീവിതം സംതൃപ്തമല്ല, എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ലോകത്തിലെ വലിയ സംഭവം എന്ന് കാണുന്ന ഒന്നും നമുക്ക് തൃപ്തി തരുന്നതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തൃപ്തി ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആത്മീയ തലത്തിൽ ആത്മീയതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ യാതൊരു സംശയവും അതിന്റെ അകത്തില്ല. ആത്മീയത ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സംതൃപ്തിയുള്ളൂ. അതുകൊണ്ടാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ഇന്ന് ചില കപടാത്മീയത എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടാലും അതിനപ്പുറം ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ജീവിതത്തിൽ സംതൃപ്തി സമാധാനം സന്തോഷമുള്ളൂ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഗ വ്യക്തമാക്കുന്നത്, ഞാൻ മുഷ്ടിയുദ്ധം ചെയ്തത് ഈ ആകാശത്തിലല്ല എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് മുഷ്ടിയുദ്ധം ചെയ്ത ഇവിടെ താനാ ഒരു അത് തടഞ്ഞു നിർത്ത ഒരു പ്രതലമില്ല. പക്ഷെ ഇവിടെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രതലമുണ്ട്, ആ പ്രതലമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓടുന്നത് നിശ്ചയത്തോടുകൂടിയുള്ള ഓട്ടമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും ഇതിനൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു നിശ്ചയം ഉണ്ടാവണം, ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വിജയിക്കാനാണ് നമുക്ക് കഴിയുള്ളൂ. പൗലോസ്ലീഗ വളരെ വ്യക്തമായിട്ട് നമ്മളെ അവിടെ ഓർപ്പെടുത്തുകയാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് അതിനോട് ചേർത്ത് പറയുന്നു, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത്. ഇതൊരു സുവിശേഷീകരണത്തിന്റെ വളരെ അഗ്രസീവായിട്ടുള്ള അവസ്ഥയെ പറ്റിയ പൗലോസ്ലീഗ പറയുന്നത്. എന്താ പറയുന്നത്, മറ്റുള്ളവരെ ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത്. ഇത് പൗലോസ്ലീഗ പറയുമ്പോഴേ തൊട്ട് മുകളിലൊരു വാക്യം കൂടെ ചേർത്ത് വായിക്കുന്ന നല്ലതാണ്. 22-ാം വാക്യം, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഇത് പൗലോസ്ലീഗ എടാ ജീവിതത്തിന് വലിയ ലക്ഷ്യമായിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും അവൻ എന്തെങ്കിലുമൊക്കെ ആകേണ്ടതിന് ഇല്ലേ, ഏത് വിധത്തിലെങ്കിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അപ്പൊ മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തെ പറ്റിയുള്ള പൗലോസ്ലീഗാണ് ശുഷ്കാന്തിയാണ് അവിടെ പറയുന്നത്. അപ്പം ആ ശുഷ്കാന്തി പൗലോസ്ലീഗ നടത്തുമ്പോൾ ആ മറ്റ് ഇത്രമാത്രം സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഗ പറയുന്നത് അത് ദുർഘടമായ കാര്യമായതുകൊണ്ട് ഇവിടെ പറയുന്നു മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോവാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക യാത്ര ചെയ്യേണ്ടത്. ഇത് ഈ ഒരു പക്ഷേ ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മീയ ജീവിതത്തിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമായത്, കാരണം സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവവചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി അത് പഠിപ്പിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന ധ്വംസനങ്ങൾ അനവധിയാണ്. പക്ഷെ അതിലൊന്നും അത് പതറിപ്പോകുന്നില്ല എന്നുള്ളതാണ് സന്തോഷത്തോടെ. കാരണം എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത്. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഈ ദൈവവചനം ഒരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതം ഒരാൾ ശരിയായ അവബോധത്തോടുകൂടി പാലിക്കണമെങ്കിൽ ശരീരത്തെ അടിമയാക്കണം എന്നാ പറയുന്നത്. ഇതുപക്ഷെ അവർ നെഗറ്റീവ് മീനിങ്ങിലോട്ട് പോകരുത്. ഇന്ന് നമ്മൾ കാണുന്ന ചില ആത്മീയതയുണ്ടല്ലോ, ചില മതങ്ങളിലൊക്കെ ഭക്തി കാണിക്കാനുണ്ട്, നാക്ക് കിഴിക്കുകയും ചെള്ള കിഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല ഈ ശരീരത്തെ അടിപ്പിയാക്കുക, അതൊക്കെ എന്തൊരു മൂടസ്ഥലമാണ്. ദൈവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല നമ്മുടെ ശരീരം ഉറപ്പെടുത്തി ആരാധന അർപ്പിക്കുന്നതിലൊക്കെ. അതൊക്കെ ചുമ്മാ വെറുതെ അബദ്ധധാരണകളാണ്. എന്നാൽ നമ്മൾ എന്താണ് നമ്മളെ കൂടുതൽ ദോഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ ഡിംബങ്ങളിലേക്ക് അതിൽ കൂടി ലൗകിക സുഖങ്ങളിലേക്ക് നയിച്ച് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഇമ്പങ്ങളിലേക്ക് പോകുവാൻ നമ്മുടെ ശരീരം ധൃതിപ്പെടുമ്പോൾ ആ ധൃതിപ്പെടുന്ന ശരീരത്തെ ഒന്ന് നമ്മുടെ ആത്മാവിൽ വശംവദമാക്കുവാൻ തക്കവണം അല്ലെ, ആത്മാവിന്റെ പിടിയിൽ ഒതുക്കുവാൻ തക്കവണം ശരീരത്തെ ചില ക്രമീകരണങ്ങളിൽ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതൊരു നോമ്പ് അനുഷ്ഠാനങ്ങളും ഒക്കെ, നോമ്പും അനുഷ്ഠാനങ്ങളും യാമപ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിന്റെ അടിമകളാക്കി തീർക്കുക. ഇത് വലിയ ഒരു ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചിന്തയാണ്. ഇന്ന് മനുഷ്യർക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, കാരണം എല്ലാവരും ഈ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ചല്ല ശരീരത്തെ തൃപ്തിപ്പെടുത്താനല്ല അത് ജീവിക്കുന്നത്. ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ആത്മീയ അബദ്ധങ്ങളിലേക്കാണ് കേട്ടോ, ആത്മീയ അബദ്ധങ്ങളിലേക്കാ. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ജീവിക്കുന്നതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. പൗലോസ്ലീഗ പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിന് നമ്മുടെ ശരീരത്തെ ആത്മാവിൽ അടിമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതെല്ലാവരും അങ്ങനെ ചെയ്യണം. കുടുംബജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നത്, നമ്മുടെ മക്കളെ സുവിശേഷം പകർന്ന് പഠിപ്പിക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മവചനം പറഞ്ഞ് ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് സ്വന്തം ശരീരത്തെ ആ സുവിശേഷത്തിൽ അടിമപ്പെടുത്തി ജീവിച്ച് കാണിക്കേണ്ടത് മാതാപിതാക്കളാ. ഒരു പള്ളിയിൽ വൈദികനാ, ഒരു മെത്രാസനത്തിൽ മെത്രാസനാണ്. അതില്ലാതെ പോകുന്നതാ ഇന്ന് ആത്മീയതയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ പൗലോസ്ലീഗ പരിപാടി ഇവരൊക്കെ പറയാനുണ്ടല്ലോ, എന്റെ അനുകാരികളാകുമെന്ന് പറയുമ്പോൾ അവരങ്ങനെ ജീവിച്ച് തെളിയിച്ചിട്ടുള്ളവരാ. അതിലവർ ആനന്ദം കണ്ട് അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ വളരെ ഗൗരവത്തോട് ചിന്തിക്കേണ്ട ഒരു ആശയമാണ് നമ്മുടെ ശരീരത്തെ വലിയ പ്രയാസം അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ ശരീരത്തെ അടിമപ്പെടുത്തുന്നവൻ ഈ ലോകത്തിൽ ജയിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വ്യാകുലതകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കുക, വർജിക്കേണ്ട ചില കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കുക, നമ്മുടെ ആത്മാവിന്റെ അടിമയാക്കി നമ്മുടെ ശരീരത്തെ പരിശീലനത്തിൽ കൂടി ക്രമീകരിച്ച്, ഇത് പെട്ടെന്ന് നടക്കുന്നതല്ല, ഒരു നിമിഷം കൊണ്ട് നടക്കുന്നതല്ല, ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. നിരന്തരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിരന്തരമായ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു വലിയ സംഗതിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ നമ്മളൊന്ന് പൊതിഞ്ഞ് ആത്മാവിൽ ഭദ്രതയുള്ളവരാക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ സന്തോഷിക്കാനൊക്കത്തുള്ളൂ. പൗലോസ്ലീഗ ഈ ഭാഗം ഈ നമ്മളെ ഓർപ്പിച്ചിട്ട് ഈ പത്താമത്തെ അധ്യായം അതിന്റെ ആരംഭം വലിയൊരു സംഭവത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പൗലോസ്ലീഗ പറയുന്നത്. അതോടൊന്ന് വായിക്കുന്നതല്ല, ഇതിനോട് ചേർത്ത് ഇവിടെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച പാറ ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് വലിയൊരു ഉദാഹരണമാണ്. കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ദയനീയ പരാജയത്തെ പറ്റി പൗലോസ്ലീഗ ഒന്ന് പുനരുദ്ധരിക്കുക ഈ പഴയ നിയമത്തിലെ ഈ ഭാഗം. എന്താ പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എന്ന് പറഞ്ഞാല് വലിയൊരു സ്വർഗീയ അനുഭവമായിരുന്നു. അവര് യാത്ര ചെയ്ത് 40 വർഷം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഈസി തിങ്സ്. പക്ഷെ ആ ദുരിതം അവരറിഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവ സാന്നിധ്യം അത്ര കണ്ട് ശക്തമായിരുന്നു അവർക്കൊപ്പം. അവർ തളർന്നു പോകാതിരിക്കാൻ അവർ മേഘത്തിന്റെ കീഴിൽ സുരക്ഷിതരായിരുന്നു. എന്നിട്ട് എല്ലാവരും സമുദ്രത്തിൽ കൂടി നടന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പിൽ അതിഭീകരമായ നാശത്തിന്റെ ഘട്ടമുണ്ടായപ്പോഴും ആ സമുദ്രം അവർക്ക് മുമ്പാകെ വിഭാജിച്ചുകൊണ്ട് ദുർഘടമായ വഴികളെ സുഗമമാക്കിക്കൊണ്ട് ദൈവം നടത്തിയതാ പറയുന്നത്. എല്ലാവരും മേഘത്തിൻ കീഴിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ സ്നാനമേറ്റ് വലിയൊരു ആത്മീയതയുടെ ഭാഗമാകാനൊക്കെ ഉള്ള അവസരം അവർക്ക് ലഭിച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷിച്ച ഭക്ഷണം ഒന്ന്, അവർ കുടിച്ച വെള്ളം ഒന്ന്, ഇത് രണ്ടും ദൈവത്തിന്റെ ദാനമായിട്ട് അവർക്ക് ലഭിച്ചതാ. ഈ ദാനങ്ങളൊക്കെ അവർക്ക് ലഭിച്ചു. അവര് മുന്നോട്ട് പോയി എങ്കിലും എന്നിട്ട് അവിടെ വീണ്ടും പറയുന്നത് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ഏതാ അവരെ അനുഗമിച്ച ആത്മീയ പാറ? പൗലോസ്ലിഹ ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. അവര് ക്രിസ്തു പൗലോസ്ലിഹയുടെ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ച ആളാണെങ്കിലും പൗലോസ്ലിഹ പറയുന്നു അവര് കുടിച്ച ആത്മീയ പാനീയം അന്നത്തെയാണ്. അവരനുഗമിച്ച ആത്മീയ പാറ അന്നും അനുഭവിച്ചത് ഇതേ ക്രിസ്തുവിന്റെയാ എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം മറ്റൊരു തലത്തിൽ അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? അതിനെ ആറാമാക്കി പറയുന്നുണ്ട് അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കരുത് തന്നെ. അപ്പൊ അവർക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ ദുർമോഹികളായി. എന്നിട്ട് അവിടെ വീണ്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തുടർന്ന് അവിടെ പറയുന്നുണ്ട് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവര് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നപ്പോൾ ഇത്രയും പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ അവരെ നടത്തിയ ദൈവത്തെ ചെറിയ ചെറിയ പരീക്ഷകൾ വന്നപ്പോൾ അത് മറന്നുകൊണ്ട് ദൈവത്തിനെതിരെ പെറുപെറുക്കുകയും മോശക്കെതിരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അവിടെ പലയിടത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മളെ 12-ാം വാക്യം വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേടിയിട്ടില്ല. ദൈവം വിശ്വസം തന്നെ. എന്നിട്ട് അവിടെ അവസാനമായിട്ട് പറയുന്നു നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും, ഏറ്റവും വലിയ പോക്കുവഴി എന്ന് പറയുന്നത് ദൈവത്തിലായിത്തീരുന്ന വലിയൊരു സാധ്യതയെ പറ്റി അവിടെ പറയാൻ. അതുകൊണ്ട് നമ്മള് വളരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമായത് ഈ ഒരേ പാറയിൽ നിന്ന് കുടിച്ചു, ഒരേ ഭക്ഷണം, ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടി, ഇതെല്ലാം അവർക്ക് ലഭിച്ചു, സംശയമൊന്നുമില്ല. അസാധ്യമായ തലങ്ങളിൽ ദൈവം അവരെ നടത്തി. എന്നിട്ടും ജീവിതത്തിന്റെ ചെറിയ ചെറിയ കുറവുകളെ, ചെറിയ ചെറിയ നഷ്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവില്ലാതെ പോയി അവർ അഹങ്കരിച്ച് അവര് പരസംഗം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്തപ്പോൾ അവരെ കൊള്ളരുതാത്തവരായിട്ട് ദൈവം തള്ളിക്കളഞ്ഞു. അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഒരു വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പരസ്പരം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ വർജനം ആചരിക്കേണ്ടതൊക്കെ നമ്മളൊരു വലിയ, ഞാനും നിങ്ങളും ഒക്കെ ഒരു വലിയ തീർത്ഥയാത്ര സമൂഹമാണ്. ആത്മീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥയാത്ര. ആ തീർത്ഥയാത്രയ്ക്ക് നമുക്ക് അയോഗ്യമായ കാര്യങ്ങളൊക്കെ വർജിക്കാനുള്ള ഒരു ആത്മീയ പരിശീലനം നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും സഭാജീവിതത്തിലും നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ നിശ്ചയമുള്ള ഓട്ടത്തിന്റെ പിന്നാലെ ലക്ഷ്യബോധത്തോടുകൂടി ഓടാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണുന്ന ഓട്ടം എന്ന് പറയുന്നത് നിശ്ചയമില്ലാത്തതിന്റെ അവസാനിക്കുന്നതിന് പിന്നിലുള്ള ഓട്ടമാണ്. അവസാനിക്കുന്നതിന്റെ പിന്നിൽ ഓട്ടമല്ല, അവസാനിക്കാത്തതിന്റെ പിന്നിലുള്ള ഓട്ടം. അവസാനിക്കാത്ത ഒന്ന് ക്രിസ്തു മാത്രമാണ്. അത് ലക്ഷ്യമാക്കി നിശ്ചയബോധത്തോടുകൂടി ഓടാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തെ അടിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടത്തെ ആത്മാവിന്റെ ഇഷ്ടത്തിന്റെ ഉള്ളിൽ ലയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒതുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നടത്തണം. നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഈ പിതാക്കന്മാര് ഈ ദൈവാനുഗ്രഹങ്ങൾ മുഴുവൻ പ്രാപിച്ചിട്ടും പെറുപെറുത്ത് തള്ളിക്കളഞ്ഞ് അവർക്കുണ്ടായ സാധ്യത നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലെ നമുക്കുള്ള സാധ്യതകളെ നഷ്ടപ്പെടുത്തി കളയാതെ ക്രിസ്തുവാകുന്ന ശരീരം ഭക്ഷിച്ച് ക്രിസ്തുവാകുന്ന പാനീയം കുടിച്ച് ലക്ഷ്യസ്ഥാനത്ത് നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഉള്ളൊരു പ്രയാണമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനായിട്ട് നമ്മുടെ തലമുറകളെ ഒരുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരത്തുള്ളൂ എന്നുള്ള ഒരു വലിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. ഐസക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇലാസിനെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കുറെ ആളുകളൊക്കെ ഈ ശുശ്രൂഷയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഇപ്പോഴ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേര് ഈ സമയത്ത് വായിക്കുന്നത്. റംബാസൻ ഈ ഇല്ലാത്തോ റംബാസൻ എന്തൊക്കെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ റംബാസിന് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പ്രത്യേകമായിട്ട് ഉറക്കാനുള്ളത് ഒരു ഒരു കുഞ്ഞിനെ ദൈവമുമ്പാകെ, ജൊഹാൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഇന്ന് സർജറിക്ക് നേരിടുകയാണ്. കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോയിയെ ദൈവമുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ സാധാരണ ഓർക്കാറുള്ള ആലിസ് ജോസഫ് സർജറിയൊക്കെ കഴിഞ്ഞ് ദൈവത്തിന്റെ കരുണ കൊണ്ട് സുഖം പ്രാപിച്ച് വന്നത്തിൽ ശ്രമിക്കുന്നു. കൂടുതൽ സൗഖ്യം ആരോഗ്യം പ്രാപിക്കാനായിട്ട് കൂടുതൽ സൗഖ്യം പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, 2 ആഴ്ച മുമ്പ് ആക്സിഡന്റ് ആയിരിക്കുന്ന തമ്പിച്ചാനെ ദൈവമാകെ ഓർക്കാം. ഇപ്പോഴിങ്ങനെ സ്റ്റെബിളായിട്ട് പോകുന്നു. വലിയ അപകട അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇങ്ങനെ സ്റ്റെബിളായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്കിലും കൂടുതൽ ആരോഗ്യം പ്രാപിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ദേവിയെങ്കിലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ നമ്മുടെ കുഞ്ഞു ഹെഡ്ബണ്ടുള്ള കുഞ്ഞു മാനിച്ചാനെ ദൈവം ഭാഗം ഓർത്ത് പ്രാർത്ഥിക്കാം. മത്തായി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എസ്റയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസി, ജേക്കബ്, അതുപോലെ ജൊഹാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സജി ആൻഡ് റൊഹാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സൂസി ഓർക്കാം. സാം തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു മോളി ഓർത്ത് പ്രാർത്ഥിക്കാം. അനന്യ മാത്യുവിനെ ഓർക്കാം. ഒരു ഫാൻസിയെ ദൈവമുമ്പായി ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയൽ മാത്യു, ജോയൽ ജോജി അവരെ ഓർക്കാം. ഒരു സേറെ ദൈവം ഭാഗം ഓർക്കാം. ഒരു മോളിയെ, പാലസിലുള്ള ഒരു മോളിയെ ദൈവം ഭാഗം ഓർത്ത് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം വീണ്ടും കർത്തൃസന്നിധിയിൽ അടുത്തു വരുവാനും ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാനൊക്കെ തന്നെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം, രോഗികളായി അനേകരുടെ പേരുകൾ വീണ്ടും ഞങ്ങൾ ഓർത്തു. ദൈവം, ഞങ്ങൾ ഓർത്തിട്ടുള്ള ഒരുപാട് ആളുകൾ അതിഭീകരമായ അവസ്ഥയിൽ കൂടി കടന്നുപോയിട്ടും ഈ പ്രാർത്ഥന കേട്ട് അവരെയൊക്കെ ബലപ്പെടുത്തുകയും ലോകം സമ്മാനിക്കുന്ന കഷ്ടതകളിലും ദുരിതങ്ങളിലും പെട്ടുപോകാതെ അവരെ കാത്തു സൂക്ഷിക്കുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. എപ്പോഴും അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാതനകൾക്കനുസരിച്ച് ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഔദാര്യമായി തരുന്ന നന്മകളെ പ്രാപിച്ച് അത് പ്രാപിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും ലോകത്തിന്റെ തിരക്കിൽ അത് അങ്ങയുടെ ദാനമാണെന്ന് മറന്നുപോവുകയും അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടെ ഞങ്ങളോട് കരുണ തോന്നണേ, മനസ്സലിയണമേ. ഓരോ നിമിഷവും ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ജീവിപ്പാനും സമർപ്പണത്തോടെ ജീവിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, രോഗികളായി അങ്ങയുടെ മുമ്പാകെ അനേക ആളുകളുടെ പേരുകൾ ഓർത്തു. ഞങ്ങളെ വിസ്മരിച്ചു പോയിട്ടുള്ളവരും ഒക്കെയായി അനേകരുണ്ട്. അവരെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. രോഗത്തെ പറ്റിയുള്ള ഭീതി കടന്നു വരുമ്പോഴും ആകുലതകളും വ്യാകുലത കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാനും സങ്കേതപ്പെടുവാനും ദൈവമേ അങ്ങ് മാത്രമേ ഉള്ളൂ. ഓരോ മക്കളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. ഓരോരുത്തരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുത്തെ കൃപ ഓരോരുത്തരെ വ്യാപരിക്കണമേ. ദൈവസ്നേഹത്തിന്റെ അളവറ്റ കരുണ തിരിച്ചറിയുവാൻ സഹായിക്കണമേ. രോഗത്തെ പറ്റിയുള്ള ഭയവും രോഗത്തെ പറ്റിയുള്ള ഭീതിയും ഒക്കെ കടന്നു വരുമ്പോൾ അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ഒരു ലളിത ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. രോഗത്തിനൊക്കെ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതികളെ രൂപ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്നവരെ ഓർക്കുന്നു, ജോലി ചെയ്യുന്നവരെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യമായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു, പ്രത്യേക പരിശുദ്ധ സഭയും നയിക്കുന്ന ഭാവാതിരിവിനെ ഓർക്കുന്നു, സഭയ്ക്കകത്തും പുറത്തും വരുന്ന കലുഷിതമായ സാഹചര്യങ്ങളെയൊക്കെ അവിടെ നീക്കണമേ. ഈ ഭദ്രാസനത്തെയും പുതുതായി ഇതിന്റെ ചുമതലയേക്കാൻ പോകുന്ന മത്രാപൂരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യാത്രയിലൊക്കെ കൂടിയിരിക്കണമേ. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു, ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു, ഭരണകർത്താക്കളെയും ഒക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ദൈവമേ, തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം മൂലവും കഷ്ടപ്പെടുന്ന ആളുകളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ രാജ്യം ഈ ലോകത്തിൽ നടപാടണമേ, അങ്ങീ ലോകത്തെ നയിക്കണമേ, ഈ ഭൂമി മുഴുവൻ ദൈവത്തെ വിളിക്കുന്ന ഒരു കൂട്ടമാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, പ്രാർത്ഥനാ കൂട്ടായ്മ പ്രത്യേകം ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. ഇതിൽ പേര് പറയുന്ന ആളുകളെയൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവമായി മാറണമേ. പേര് പറഞ്ഞിട്ടുള്ളവരും ഞങ്ങളുടെ പേര് മനസ്സിൽ ഓർക്കുന്നവർക്കൊക്കെ ഈ പ്രാർത്ഥനയിൽ കൂട്ടായിൽ ഓർക്കുമ്പോൾ ആ സൗഖ്യവും ആരോഗ്യവും ലഭിച്ചതായി തിരിച്ചറിയത്തക്ക ഓണം അങ്ങയുടെ സ്പർശനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് ഹൃദ്യമായ രീതിയിൽ പ്രാർത്ഥിക്കാനും ശുശ്രൂഷിക്കാനും ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി ഞങ്ങളെ നന്മയിലേക്ക് നയിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്ന ആള് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. നന്ദി. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാ സമ്പത്തുമാവാസും നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ചവരുടെ മേലും രോഗികളായി പേരോർത്തവരുടെ മേലും എന്നപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ധന്യവാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മോഹന്നങ്ങള് ഇതിന്റെ ചുമതല പ്രിയപ്പെട്ട മനോജ് അല്പമേ അധികമായും സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒക്കെ ശുശ്രൂഷയിൽ ഗീതം ആലപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തോ അല്ലെങ്കിൽ വൈദികരുടെ ആരുടെയെങ്കിലും അടുത്ത് പേരും നമ്പറും കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം, അതുപോലെ ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.